2021 ഡിസംബർ 11 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് നിറകതിർ പംക്തിയിൽ കെ ജയകുമാർ എഴുതുന്നു. നല്ല വാക്കു പറയാൻ ഒരവസരം കൊടുത്തുകൂടെ. ഓഡിയോ കെ ജയകുമാറിന്റെ ശബ്ദത്തിൽ കേൾക്കാം.
അടുത്തിടെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്ധത്യപൂർണവും നിരുത്തരവാദപരവുമായ പെരുമാറ്റത്തെപ്പറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്നിലേറെ സന്ദർഭങ്ങളിൽ അസംതൃപ്തി രേഖപ്പെടുത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ DGP യുടെ തലത്തിൽ തിരുത്തൽ നിർദ്ദേശങ്ങൾ കൃത്യമായി പുറപ്പെടുവിക്കാറുണ്ട്, പലപ്പോഴും നടപടിയെടുക്കാറുമുണ്ട്. എന്നാൽ ശീലക്കേടുകൾ ആവർത്തിക്കപ്പെടുന്നു. പോലീസ് സേനയിൽ മാത്രമല്ല മറ്റ് ഉദ്യോഗസ്ഥർക്കിടയിലും നിലനിൽക്കുന്ന സഹായകരമല്ലാത്ത പെരുമാറ്റത്തെ മുഖ്യമന്ത്രിയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശക്തമായ ഭാഷയിൽ അപലപിക്കുകയുണ്ടായി. ജനോപകാരപ്രദമായ നിലപാടുകൾ കൈക്കൊള്ളാൻ സർക്കാർ ജീവനക്കാർ ശ്രദ്ധിക്കണമെന്ന് സമൂഹവും സർക്കാരും ആഗ്രഹിക്കുന്നു. എങ്കിലും പ്രതിലോമ മനോഭാവങ്ങളും ശീലക്കേടുകളും ഇപ്പോഴും അത്ര വിരളമല്ല. നന്നായി പെരുമാറുകയും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേകം ജീവനക്കാർ ഓരോ ഓഫീസിലും ഉണ്ടെന്ന പരമാർത്ഥം അംഗീകരിക്കണം. നിർഭാഗ്യവശാൽ അങ്ങനെ അല്ലാത്തവരുടെ എണ്ണവും ചെറുതല്ല. സാധാരണ ജനങ്ങളോട് മര്യാദയോടെയും സഹായ സന്നദ്ധതയോടെയും പരസ്പര ബഹുമാനത്തോടെയും സൗമ്യതയോടെയും പെരുമാറുന്നതിന് വിഘ്നം തീർക്കുന്നത് എന്താണ്? സർക്കാരിന്റെ അധികാരം ഉപയോഗിക്കുന്നതിനുള്ള അർഹത അഥവാ അവസരം കൈവന്നു കഴിയുമ്പോൾ ഈ മൂർഖത്വം എവിടെ നിന്ന് വരുന്നു? ഓഫീസിലെത്തുന്ന സാധാരണക്കാരെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ്? അന്യഥാ സൽസ്വഭാവികളും സൗമ്യരുമായവർ പോലും വിശദീകരിക്കാൻ കഴിയാത്ത ഏതോ പരിണാമത്തിന് വിധേയരായതുപോലെ പെരുമാറുന്നു. പോലീസിലായാലും മറ്റ് ഓഫീസുകളിലായാലും സർക്കാർ ജീവനക്കാർക്ക് ഈ അപകടം പിണയാതിരിക്കാൻ എന്തു ചെയ്യാം? സാധാരണക്കാരായ സന്ദർശകരോട് ഈ ജോലിയിൽ അല്ലെങ്കിൽ അവരിൽ ഒരാളായ സർക്കാർ ജീവനക്കാരൻ അന്യനെപ്പോലെയും അധികാരിയെപ്പോലെയും പെരുമാറുന്നു. ആവശ്യക്കാരൻ്റെ അവകാശത്തെക്കാൾ തൻ്റെ സൗകര്യവും സ്ഥാനവുമാണ് പ്രധാനമെന്ന വിചാരം കീഴടക്കുമ്പോഴാണ് പെരുമാറ്റം വികലമാവാൻ തുടങ്ങുക. ഇന്നലെ വരെ തൊഴിൽരഹിതനായി നടന്നയാൾ ജോലി കിട്ടിക്കഴിയുന്നതോടെ മറ്റൊരാളായി മാറുന്നു. ഓഫീസിലെത്തുന്ന ജനങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കുന്നതിൽ അയാൾ ഉദാസീനനായിത്തീരുന്നു. എത്രയും പെട്ടെന്ന് അർഹതപ്പെട്ട സേവനം കൊടുക്കാനുള്ള താല്പര്യം അനേകം നീതീകരണങ്ങളുടെയും വിശദീകരണങ്ങളുടെയും മൂടുപടത്തിനുള്ളിൽ എപ്പോഴോ മറഞ്ഞു പോകുന്നു. ചട്ടങ്ങളുടെ ദുർവ്യാഖ്യാനത്തിലൂടെയും അനാവശ്യമായ സംശയങ്ങൾ ഉന്നയിക്കാനുള്ള വാസനയിലൂടെയും ജനങ്ങളെ വട്ടം കറക്കിക്കാനുള്ള കലയിൽ അയാൾ വൈദഗ്ധ്യം നേടുന്നു. സൗമ്യമായ ഭാഷ നഷ്ടമാകുന്നു. പറഞ്ഞത് മനസ്സിലായില്ലേ, മലയാളത്തിലല്ലേ പറഞ്ഞത് എന്നിത്യാദി വായ്ത്താരികൾ അയാൾ ശീലിക്കുന്നു. ഈ സ്വഭാവ വൈകല്യത്തെ താഴെ പറയുന്ന ചില അടിസ്ഥാന മൂഢവിശ്വാസങ്ങളായി സംക്ഷേപിക്കാം. ഒന്ന്, ഒരുത്തനെ സഹായിച്ച് വെറുതെ പുലിവാല പിടിക്കേണ്ട, നോ എഴുതിയാൽ കുഴപ്പമില്ലല്ലോ. രണ്ട്, ഇന്ന് പെറ്റീഷൻ കിട്ടിയാൽ നാളെ തന്നെ മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് സർക്കാർ ഓഫീസാണ്. മൂന്ന്, പെറ്റീഷനിൽ പറയുന്നത് അപ്പടി കള്ളമായിരിക്കും, പരിശോധിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നാല്, പരിശോധിക്കാൻ എപ്പോൾ വരും അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അഞ്ച്, എന്തുകൊണ്ടാണ് സാറേ എൻ്റെ അപേക്ഷ നിരസിച്ചത്? കാരണം ബോധ്യപ്പെടുത്താനൊന്നും ഞങ്ങൾക്ക് ബാധ്യതയില്ല. ഈ വിശ്വാസങ്ങളെല്ലാം അബദ്ധമാണെന്ന് എടുത്തു പറയേണ്ടതില്ല. അർഹതപ്പെട്ട ഒരാളുടെ അപേക്ഷ അകാരണമായി നിരസിച്ചാൽ അതെങ്ങനെ ന്യായീകരിക്കാനാവും? ആളുകളുടെ അർഹത നിഷേധിക്കാനായി സർക്കാർ എന്തിനാണ് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നത്? അർഹതപ്പെട്ട ആനുകൂല്യമോ വേതന കുടിശ്ശികയോ ഒരു കാരണവുമില്ലാതെ നിഷേധിച്ചാൽ അതിലെ അന്യായം ആരും സഹിക്കുകയില്ലല്ലോ. അപ്പോൾ ഓഫീസിലെത്തിയ പാവപ്പെട്ട ഒരാളുടെ ആനുകൂല്യം വൈകിക്കുന്നതും ഒടുവിൽ യാതൊരു നീതീകരണവുമില്ലാതെ ഔദ്ധത്യത്തോടെ നിഷേധിക്കുന്നതും നിഷേധിക്കുകയും ചെയ്യുന്നത് വലിയ അനീതിയല്ലേ? സാധാരണക്കാരൻ്റെ സമയത്തിന് വില കൽപ്പിക്കാത്തിടത്തോളം സർക്കാർ ഓഫീസുകളിൽ കാലതാമസം ഒരു തുടർക്കഥയാവും. ഏതൊരാളുടെയും സമയത്തിന് വിലയുണ്ട്. നമ്മുടെ സമയത്തിനേ വിലയുള്ളൂ എന്ന മൂഢവിചാരത്തിന് നീരാളിപ്പിടുത്തത്തിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ മനുഷ്യത്വം മാത്രം മതി. മുന്നിൽ വന്നു നിൽക്കുന്നയാൾ തിരികെ ചെല്ലുന്നതും കാത്ത് വീട്ടിൽ രോഗികളോ നിസ്സഹായരോ ആയ ആരൊക്കെയോ ഉണ്ടെന്നും അയാളുടെ ഒരു ദിവസം നമ്മുടെ ഉദാസീന മനോഭാവം കൊണ്ട് നഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ ആഘാതം അനുഭവിക്കുന്നത് വീട്ടിലെ നിസ്സഹായരായിരിക്കുമെന്നും സങ്കല്പിക്കാൻ ഒരു പ്രയാസവുമില്ല. പെറ്റീഷനിലെ അവകാശവാദങ്ങൾ കപടമായിരിക്കുമെന്ന വിചാരം കൊണ്ട് നയിക്കപ്പെടുമ്പോൾ കപടമില്ലാത്ത 99% അപേക്ഷകരാണ് ശിക്ഷിക്കപ്പെടുകയും സംശയിക്കപ്പെടുകയും ചെയ്യുന്നത്. പരിശോധന വേണ്ടെന്നല്ല, എത്ര പെട്ടെന്ന് എന്നതാണ് പ്രധാനം. എവിടെയും അവിടെയും സന്ദർശകന്റെ സമയത്തിന് കൽപ്പിക്കുന്ന വിലയാണ് നിർണായകം. ആ സമയത്തിന് വിലയുണ്ടെങ്കിൽ പരിശോധന തീയതി കൃത്യമായി പറയാൻ മടിയുണ്ടാവുകയില്ല. അപേക്ഷകന് കാര്യങ്ങളും കാരണങ്ങളും അറിയാൻ അർഹതയുണ്ടെന്ന തിരിച്ചറിവ് മാത്രം മതി സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരാൻ. ആ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ഓഫീസ് ജീവനക്കാരും ഓഫീസർമാരും രാവിലെ ഓഫീസിലെത്തുന്നത് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യത്തിന് സ്വയം ഉത്തരം കണ്ടെത്തണം. തനിക്കും തൻ്റെ കുടുംബത്തിനും സുഖമായി ജീവിക്കാൻ എന്നാണ് ഉത്തരമെങ്കിൽ അതിന് സർക്കാർ എന്തിനാണ് നികുതി പിരിച്ച് ശമ്പളം തരുന്നത് എന്ന തുടർ ചോദ്യം കൂടി ഉടനെ സ്വയം ചോദിക്കണം. വാസ്തവത്തിൽ താൻ ആരാണ്, എങ്ങനെയുള്ള ജീവനക്കാരനാണ് എന്നീ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഏറെ പ്രധാനം. ഞാൻ അഹങ്കാരിയാണ് എന്ന് തന്നെക്കുറിച്ച് ജനങ്ങൾ പറയണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? എന്നിട്ടും ആ പ്രതികരണം ക്ഷണിച്ചു വരുത്തുന്ന പ്രവൃത്തികളും ശീലങ്ങളും പലരും ഉപേക്ഷിക്കുന്നില്ല. ഇതാവുമോ വേദാന്തികൾ പറയുന്ന മായ? അരുതാത്തതാണെന്നറിയാം, എങ്കിലും അതേ മനോഭാവങ്ങൾ തന്നെ അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. താൻ പോരുമ എന്ന കാനൽ ജലം തേടി ഓടുന്നവർ എവിടെയും എത്തിച്ചേരുന്നില്ലല്ലോ. തേടിയത് കാനൽ ജലമായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും റിട്ടയർമെന്റ് എന്ന അനിവാര്യ വിരാമം നേരത്തെ പരിഹാസ ചിരിയോടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അധികാരം നഷ്ടപ്പെട്ട് കഴിയുന്നതോടെ സമൂഹത്തിന് പലപ്പോഴായി എന്ത് കൊടുത്തുവോ അവയെല്ലാം കൃത്യമായി തിരിച്ചു വരികയും ചെയ്യും.